ദൈവനാമത്തിനും മഹത്വം. എൻ്റെ പേര് ടെസ്സി. ഇന്ന് ഏപ്രിൽ മാസം 16-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി 1 ശമൂവേലിൻ്റെ പുസ്തകം 19, 20, 21 അധ്യായങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. 1 ശമൂവേൽ 19-ാം അധ്യായം. അനന്തരം ശൗൽ തൻ്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിൻ്റെ മകനായ യോനാഥാന് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എൻ്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്ക. ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്നെക്കുറിച്ച് എൻ്റെ അപ്പനോട് സംസാരിക്കും. ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെക്കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തൻ്റെ ഭൃത്യനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ, അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല, അവൻ്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേ ഉള്ളൂ. അവൻ തൻ്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ടല്ലോ ആ ഫിലിസ്തീനെ സംഗ്രഹിക്കുകയും അങ്ങനെ യഹോവ എല്ലാ ഇസ്രായേലിനും വലിയൊരു രക്ഷ വരുത്തുകയും ചെയ്തത്. നീ അത് കണ്ട് സന്തോഷിച്ചു, ആകയാൽ നീ വെറുതെ ദാവീദിനെ കൊന്ന് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന്? യോനാഥാന്റെ വാക്കുകേട്ട് യഹോവയാണ അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുമ്പലത്തെ പോലെ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും യുദ്ധമുണ്ടായാറെ ദാവീദ് പുറപ്പെട്ട ഫെലിസ്തീനോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടി. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നിരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു, കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നു കളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മീഖൾ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചു കൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ മീഖൾ ദാവീദിനെ കിളിവാതിൽ കൂടി ഇറക്കിവിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. മീഖൾ ഒരു ബിംബം എടുത്ത് കട്ടിലിന്മേൽ കിടത്തി അതിൻ്റെ തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള മൂടിയും ഇട്ട് ഒരു വസ്ത്രവും കൊണ്ട് പുതുപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു. എന്നാറെ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറെ ശൗൽ മീഖളിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എൻ്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്താണെന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്ക അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് മീഖൾ ശൗലിനോട് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തുവെക്കുകയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. അനന്തരം ദാവീദ് രാമയിലെ നയ്യോത്തിലുണ്ട് എന്ന് ശൗലിന് അറിവ് കിട്ടി. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും 3-ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി. സേഖുവിലെ വലിയ കിണറ്റിങ്കിലെത്തി. ശമൂവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവർ രാമയിലെ നയ്യോത്തിലുണ്ട് എന്ന് ഒരുത്തൻ പറഞ്ഞു. അങ്ങനെ അവൻ രാമയിലെ നയ്യോത്തിനിൽ ചെന്നു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു. അവൻ രാമയിലെ നയ്യോത്തിൽ എത്തും വരെ പ്രവചിച്ചുകൊണ്ട് നടന്നു. അവൻ തന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ശമൂവേലിന്റെ മുമ്പാകെ പ്രവചിച്ചും കൊണ്ട് അന്ന് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്നു. ആകയാൽ ശൗലും ഉണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് പറഞ്ഞു വരുന്നു. 20-ാം അധ്യായം. ദാവീദ് രാമയിലെ നയ്യോത്തിൽ നിന്ന് ഓടി യോനാഥാന്റെ അടുക്കൽ ചെന്നു. ഞാൻ എന്ത് ചെയ്തു? എന്റെ കുറ്റം എന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്തോ എന്ന് ചോദിച്ചു. അവൻ അവനോട്, അങ്ങനെ ഭവിക്കരുതേ, നീ മരിക്കയില്ല. എന്റെ അപ്പൻ എന്നെ അറിയിക്കാതെ വലുതോ ചെറുതോ യാതൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ കാര്യം എന്നെ മറപ്പാൻ സംഗതി എന്ത്? അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് പ്രിയമാകുന്നുവെന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയിയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവൻ ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ യഹോവയാണ നിന്നാണ എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹം എന്ത്? ഞാനത് ചെയ്തു തരും എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നു, ഞാനും രാജാവിനോടുകൂടെ പന്തിഭോജനത്തിന് ഇരിക്കേണ്ടതല്ലോ. എങ്കിലും മറ്റന്നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരയണം. നിന്റെ അപ്പൻ എന്നെ കാണാനിട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് ഒന്ന് പോയി വരേണ്ടതിന് എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. അവന്റെ കുലത്തിനെല്ലാം അവിടെ വർഷാന്തരയാഗം ഉണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അവൻ പറഞ്ഞാൽ അടിയന് ശുഭം, അല്ല കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. എന്നാൽ അങ്ങൊന്ന് അടിയനോട് ദയ ചെയ്യണം. അടിയനുമായി യഹോവയെ സാക്ഷിയാക്കി സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിൽ ഉണ്ടെങ്കിലോ അങ്ങ് തന്നെ എന്നെ കൊല്ലുക. അപ്പന്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്തൊരാവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എന്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായി ഉത്തരം പറഞ്ഞാലോ, അത് ആർ എന്നെ അറിയിക്കും എന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാളോ എന്റെ അപ്പന്റെ അന്തർഗതം അറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാതിരിക്കുമോ? എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എന്റെ അപ്പന്റെ ഭാവമെങ്കിൽ ഞാൻ അത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതെ ഇരുന്നാൽ യഹോവ യോനാഥാനോടും തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. യഹോവ എന്റെ അപ്പനോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഞാൻ ഇനി ജീവനോടെ ഇരിക്കാകുന്നുവെങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടതിന് എന്നോട് മാത്രമല്ല എന്റെ ഗ്രഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടൊഴിയാതെ ഭൂതലത്തിൽ നിന്നും ഛേദിച്ചു കളയും കാലത്ത് അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗ്രഹത്തോട് സഖ്യത ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചുകൊള്ളും. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കിയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നുവല്ലോ, നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോൾ നീ ഇല്ലെന്ന് കാണും. 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യം നടന്ന അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് എസൽക്കലിന്റെ അരികെ താമസിക്കണം. അപ്പോൾ ഞാൻ അതിന്റെ ഒരു വശത്ത് 1 ലാക്കിന് എയ്യുന്ന ഭാവത്തിൽ 3 അമ്പെയ്യും. നീ ചെന്ന് അമ്പ് നോക്കി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു ബാല്യക്കാരനെ അയക്കും. അമ്പുകൾ നിന്റെ ഇപ്പുറത്ത് ഇതാ, എടുത്തുകൊണ്ട് വരിക എന്ന് ഞാൻ ബാല്യക്കാരനോട് പറഞ്ഞാൽ നീ അവ എടുത്തുകൊണ്ട് വരിക. യഹോവയാണ, നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്ത് അതാ എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പോയിക്കൊള്ളുക. യഹോവ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്കും നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിൽ ഒളിച്ചു. അമാവാസിയായപ്പോൾ രാജാവ് പന്തിഭോജനത്തിനിരുന്നു. രാജാവ് പതി പോലെ ചുവരിനരികെയുള്ള തന്റെ ആസനത്തിന്മേൽ ഇരുന്നു. യോനാഥാൻ എഴുന്നേറ്റ് നിന്നു. അബ്നേർ ഷൗലിന്റെ അരികെ ഇരുന്നു. ദാവീദിന്റെ സ്ഥലമോ ഒഴിഞ്ഞുകിടന്നു. അന്ന് ഷൗൽ ഒന്നും പറഞ്ഞില്ല. അവൻ എന്തോ ഭവിച്ചു, അവന് ശുദ്ധിയില്ലായിരിക്കും. അതെ, അവന് ശുദ്ധിയില്ല എന്നവൻ വിചാരിച്ചു. അമാവാസിയുടെ പിറ്റന്നാളും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞുകിടന്നു. ഷൗൽ തന്റെ മകനായ യോനാഥാനോട്, ഇഷായിയുടെ മകൻ ഇന്നലെയും ഇന്നും പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്തോ എന്ന് ചോദിച്ചു. യോനാഥാൻ ഷൗലിനോട്, ദാവീദ് ബേത്ലഹേമിൽ പോകുവാൻ എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. ഞങ്ങളുടെ കുലത്തിന് പട്ടണത്തിൽ ഒരു യാഗമുള്ളത് കൊണ്ട് എന്നെ വിട്ടയക്കണമേ. എന്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ എന്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിന്റെ പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഷൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവൻ അവനോട്, വക്രതയും ദുശാഠ്യവും ഉള്ളവളുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇഷായിയുടെ മകനോട് കൂടെ ഇരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടെയോ? ഇഷായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീയും നിന്റെ രാജ്യത്വവും ഉറക്കയില്ല. ഉടനെ ആളയച്ച് അവനെ എന്റെ അടുക്കൽ വരുത്തുക. അവൻ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ തന്റെ അപ്പനായ ഷൗലിനോട്, അവനെ എന്തിനു കൊല്ലുന്നു? അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ഷൗൽ അവനെ കൊല്ലുവാൻ അവന്റെ നേരെ കുന്തം ചാടി. അതിനാൽ തന്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് യോനാഥാൻ അറിഞ്ഞു. യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റന്നാൾ ഭക്ഷണമൊന്നും കഴിച്ചതുമില്ല. തന്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് അവൻ വ്യസനിച്ചിരുന്നു. പിറ്റന്നാൾ രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ബാല്യക്കാരനോടുകൂടെ വയലിലേക്ക് പോയി. അവൻ തന്റെ ബാല്യക്കാരനോട് ഓടിച്ചെന്ന് ഞാൻ എയ്യുന്ന അമ്പ് എടുത്തുകൊണ്ടുവാ എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവന്റെ അപ്പുറത്തേക്ക് ഒരു അമ്പ് എയ്തു. യോനാഥാൻ എയ്ത അമ്പ് വീണ്ടെടുത്തേക്ക് ബാല്യക്കാരൻ എത്തിയപ്പോൾ യോനാഥാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും യോനാഥാൻ ബാല്യക്കാരനോട് ബെത്തപ്പെട്ട് ഓടി വരിക, നിൽക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാന്റെ ബാല്യക്കാരൻ അമ്പുകളെ പെറുക്കി യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യോനാഥാനും ദാവീദും അല്ലാതെ ബാല്യക്കാരൻ കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ യോനാഥാൻ തന്റെ ആയുധങ്ങളെ ബാല്യക്കാരന്റെ പക്കൽ കൊടുത്തു, പട്ടണത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്കേദേശത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം നിന്ന് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു. ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, യഹോവ എനിക്കും നിനക്കും നിസ്സംഗതിക്കും എന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കുക കൊണ്ട് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു.
21-ാം അധ്യായം. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമലേഖിന്റെ അടുക്കൽ ചെന്നു. അഹീമലേഖ് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട് ആരും കൂടെ ഇല്ലാതെ തനിച്ചു വരുന്നത് എന്തെന്ന് ചോദിച്ചു. ദാവീദ് പുരോഹിതനായ അഹീമലേഖിനോട്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകയാൽ നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഒരഞ്ചപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളത് എന്തെങ്കിലും എനിക്ക് തരയണമെന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാം എന്ന് ഉത്തരം പറഞ്ഞു. ദാവീദ് പുരോഹിതനോട്, ഈ 3 ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഇതൊരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രക്കോപ്പുകൾ ശുദ്ധമായിരുന്നു. ഇന്നോ അവരുടെ കോപ്പുകൾ എത്രയധികം ശുദ്ധമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു. അപ്പം മാറ്റുന്ന ദിവസം ചൂടുള്ള അപ്പം വെക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് നീക്കിയ കാഴ്ചയപ്പമല്ലാതെ അവിടെ വേറെ അപ്പം ഇല്ലായിരുന്നു. എന്നാൽ അന്ന് ഷൗലിന്റെ പുത്രന്മാരിൽ ദോവേഗ് എന്നു പേരുള്ള ഒരു ഏദോമ്യനെ അവിടെ യഹോവയുടെ സന്നിധിയിൽ അടച്ചിട്ടിരുന്നു. അവൻ ഷൗലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു. ദാവീദ് അഹീമലേഖിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാൾ ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല, അതെനിക്ക് തരയണം എന്ന് ദാവീദ് പറഞ്ഞു. പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ഷൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കൽ ഓടിച്ചെന്നു. എന്നാൽ ആഖീഷിന്റെ പുത്രന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? ഷൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനമായി ചെയ്തത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീഷിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തന്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിക്രമം നടിച്ച് വാതിലിന്റെ കഥകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ആഖീഷ് തന്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തൻ എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്ക് ഇവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എന്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു.
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം മുതൽ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചിലവഴിച്ചു കഴിഞ്ഞ ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ
എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനിയും നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തൻ്റെ ദാസന്മാരോടെ, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. അവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാം തിന്ന് ആനന്ദിക്ക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീട്ടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരൻ ഒരുത്തനെ വിളിച്ച് ഇതെന്തെന്ന് ചോദിച്ചു. അവനവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു, അകത്ത് കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്നവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്രകാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേഷ്യന്മാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനുവേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളത് എല്ലാം നിൻ്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു.
ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് നാം അവിടെ വായിച്ചു കേട്ടത്. യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് നാം ഇവിടെ കാണുന്നത്. പാപിയായ ഒരു മനുഷ്യൻ ദൈവഭവനത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ഒരു ചിത്രം ആണ് ഇവിടെ വിവരിക്കുന്നത്. കാണാതെ പോയ മകൻ അഥവാ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകനെ അപ്പന് തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷവും അവൻ്റെ പുത്രത്വം വീണ്ടും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കഥയിൽ കൂടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൻ്റെ ഭവനത്തിലാണ് ഈ കഥയുടെ തുടക്കവും അന്ത്യവും. പാപിയായ മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് ഈ ഇളയ മകനിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിലുപരിയായി ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ് ഈ ഉപമയിൽ കൂടെ കർത്താവ് നമ്മോട് വിവരിക്കുന്നത്. ഈ ഉപമ നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല. എങ്കിൽ തന്നെയും അതിലെ ഒരു വാക്യം മാത്രമാണ് ഈ സമയം നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൻ്റെ സ്വത്തുകളെല്ലാം വിറ്റുമുടിച്ച് തിരികെ വരുമ്പോൾ അപ്പൻ അവനെ അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ അവനെ സ്വീകരിക്കുന്ന ആ ഒരു സംഭവം വളരെ ഹൃദയസ്പർശിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 20-ാം വാക്യത്തിൽ അങ്ങനെ ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക്, മനസ്സലിഞ്ഞു. മകനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒരു കണക്കിൽ പറഞ്ഞാൽ, മാനുഷികമായി പറഞ്ഞാൽ, ഈ മകനോട് വളരെയധികം വൈരാഗ്യം തോന്നേണ്ട, അല്ലെങ്കിൽ വളരെയധികം ദേഷ്യം തോന്നേണ്ട, അവനെ തിരികെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കാതെ ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകേണ്ട സമയത്ത് ഈ അപ്പന് അവനോട് മനസ്സലിഞ്ഞു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു സ്വഭാവവിശേഷമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവ് അത് വളരെയധികം ചിന്തനീയമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണലക്ഷണങ്ങളിൽ ഒന്നാണ് സ്നേഹം എന്നുള്ളത്. ദൈവം സ്നേഹം തന്നെ എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും അതിൻ്റെ ശരിയായ അർത്ഥത്തിലല്ല. ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. അതിൽ സ്വാർത്ഥപരമായി യാതൊന്നും ഉണ്ടായിരിക്കുകയുമില്ല. ഇത്തരത്തിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം, ഇതിനെ അഗാപ്പെ എന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാനുഷികമായ സ്നേഹം പലപ്പോഴും സ്വാർത്ഥത കലർന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ആ വാക്കിന് മൂലഭാഷയിൽ ഇറോസ് എന്നാണ് പറയുന്നത്. ദൈവം സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, താൻ സ്നേഹം തന്നെയാകുന്നു. സകല ധാർമ്മിക മൂല്യങ്ങളുടെയും കാതൽ സ്നേഹമാണ്. സ്നേഹം എന്തെന്ന് നാം അറിയുന്നത് തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതുകൊണ്ടാണ്. അപ്പൊസ്തലനായ പൗലോസ് പറയുന്നു, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാം പാപികളും അധർമ്മികളും ദൈവത്തെ കോപിപ്പിച്ചവരും ദൈവത്തിന് ശത്രുക്കളുമായിരുന്ന സമയത്ത് ദൈവം നമ്മളെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം ലോകത്തിലുള്ള എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യജീവൻ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത്. പാപികളെയും അഭക്തരെയും നഷ്ടപ്പെട്ടുപോയവരെയും താൻ സ്നേഹിക്കുന്നു. എന്നാൽ വിശ്വാസത്താൽ ദൈവപുത്രനോട് ഏകീഭവിച്ചിട്ടുള്ള ദൈവമക്കളെ ദൈവം പ്രത്യേകമായി സ്നേഹിക്കുന്നതായി ദൈവവചനം വെളിപ്പെടുത്തുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും എന്തെന്ന് ഗ്രഹിക്കുന്നതിനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുന്നതിനും നമുക്ക് സാധിക്കുന്നു. ദൈവസ്നേഹം എന്തെന്ന് നിർവചിക്കുവാൻ കഴിയുന്നതല്ല, അത് വെളിപ്പെടുത്തുന്നത് പ്രവൃത്തിയിൽ കൂടിയാണ്. മനുഷ്യരോടുകൂടിയുള്ള ഇടപാടുകളിൽ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. പാപത്താൽ നാശഗർത്തത്തിൽ പതിച്ച മനുഷ്യവർഗത്തെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ശക്തിയിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും രക്ഷിച്ച് ദൈവമഹത്വത്തിനും പുത്രത്വത്തിനും അർഹരാക്കുന്നതിനെ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് ഏറ്റവും ഭയങ്കരമായ ക്രൂശുമരണം വരിച്ചു. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വെളിപ്പാട് നാം കാൽവറി ക്രൂശിൽ കാണുന്നു. ക്രൂശിൽ പ്രദർശിക്കപ്പെട്ട സ്നേഹത്തെ അറിഞ്ഞ് തന്നിൽ അഭയം പ്രാപിക്കുന്നവരെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് സമാധാനവും സന്തോഷവും അവരുടെ ഹൃദയങ്ങളിൽ പകർന്ന് പരിരക്ഷിക്കുന്നത് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നു. ദൈവം തൻ്റെ മക്കളോടുകൂടി എന്നേക്കും വസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നതിനാൽ തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹം തൻ്റെ ജനത്തിന് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ട ശിക്ഷകളിൽ കൂടിയും വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ചു കിട്ടിയ ആ വലിയ സന്തോഷം പിന്നീടുള്ള ആ ഭാഗങ്ങൾ നാം കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകുന്നു. നഷ്ടപ്പെട്ട ഒരു പാപി തിരികെ ലഭിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വലിയ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെല്ലാവരെയും നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.